ഓസ്ട്രേലിയയിൽ വളരെയധികം ആളുകളെ ബാധിക്കുകയും മരണകാരണമായി മാറുകയും ചെയ്യുന്ന മാരക രോഗമാണ് അർബുദം അഥവാ ക്യാൻസർ. 2014 മാത്രം രാജ്യത്ത് 44,000-ൽ പരം ആളുകളാണ് ഈ മാരക രോഗം ബാധിച്ച് മരണമടഞ്ഞത്. 2018, അതായത് ഈ വർഷം, ഓസ്ട്രേലിയയിൽ പുതുതായി ക്യാൻസർ ബാധിക്കുന്നവരുടെ എണ്ണം 134,000 ആകുമെന്നും ഇത് 2020 150,000 വർദ്ധിക്കുമെന്നുമാണ് ക്യാൻസർ കൌൺസിൽ ഓസ്ട്രേലിയയുടെ കണക്കുകൾ. ഇത്രയും വർദ്ധിച്ച തോതിൽ ആളുകളിലേക്ക് പടർന്നു പിടിച്ച് അവയവങ്ങളെ കാർന്നു തിന്ന് മരണത്തിലേക്ക് നയിക്കുന്ന ക്യാൻസറിനെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുവാനായി 1985 മെയ്യിൽ യുഎസിൽ ആരംഭിച്ച പ്രചാരണ പരിപാടിയാണ് റിലേ ഫോർ ലൈഫ്. 24 മണിക്കൂർ ട്രാക്കിലൂടെ നടന്ന് ഫണ്ട് സമാഹരിക്കുക എന്നതാണ് റിലേ ഫോർ ലൈഫ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഓരോ വർഷവും നിരവധി പേരാണ് ഇതിൽ പങ്കെടുക്കാൻ മുൻപോട്ട് വരുന്നത്. അത്തരത്തിൽ മാർച്ച് 24 മെൽബണിൽ നടക്കുന്ന റിലേ ഫോർ ലൈഫിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുകയാണ് 11-വയസ്സുകാരൻ ജോയൽ ജോ ജോസഫ്. രാത്രി 12 മണിക്ക് ആരംഭിക്കുന്ന 24 മണിക്കൂർ നീണ്ട നടത്തത്തിനിടയിൽ വിശ്രമിക്കാൻ അവസരമുണ്ടെങ്കിലും ഒറ്റയടിക്ക് 12 മണിക്കൂറെങ്കിലും നടക്കണമെന്നതാണ് ജോയൽ ജോ ജോസഫിന്റെ ലക്ഷ്യം.
ബേസിക്കലി നമ്മള് ഒരു ട്രാക്കിൽ നടന്ന് നടക്കും. 24 hours ആണ് ഈ പരിപാടി. ഞാൻ അങ്ങനെ നടക്കും, എനിക്ക് ഓവർനൈറ്റ് ആണ്. നമ്മള് ഫുൾ 24 hours നടക്കണ്ട, ഒരു ടീമായിട്ട് രജിസ്റ്റർ ചെയ്താൽ നമ്മൾക്ക് ഇങ്ങനെ ടേൺസ് ആയിട്ട് റീലേ പോലെ ചെയ്യാം. റീലേ ഫോർ ലൈഫ് ആണ് ഈ പരിപാടിയുടെ പേര്. നമ്മള് സ്പോൺസേഴ്സ് കിട്ടിയിട്ട് അതൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഡൊണേറ്റ് ചെയ്ത് ആ കാശ് ക്യാൻസർ കൗൺസിലിലോട്ട് പോകും. എന്റെ സ്ഥലത്തില് ഇപ്പൊ ഞാൻ രജിസ്റ്റർ ചെയ്ത് റീലേ ഫോർ ലൈഫ് 24th to 25th of March ആണ്. 12:00 24th of March ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 24 hours കഴിഞ്ഞിട്ട് 25th 12 PM will അത് ഫിനിഷ് ആവും.
ഓക്കെ, ഇതെങ്ങനെയാ, നിങ്ങൾ ടീമായിട്ടാണോ ചെയ്യുന്നത്?
ടീമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ തന്നെയായിട്ട് ചെയ്യാം. ടീമാകുമ്പോൾ ഇച്ചിരി ഈസിയർ ആണ്. നമ്മൾക്ക് ടേൺസ് എടുക്കാം, റെസ്റ്റ് എടുക്കാം. പക്ഷേ തന്നെ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾക്ക് നടക്കുമ്പോൾ നമ്മളുടെ ഫ്രണ്ട്സ് ടീം സൈഡിൽ നിന്ന് നമുക്ക് വെള്ളം തരാം, ഭക്ഷണം തരാം. എന്നിട്ട് നമുക്ക് സ്റ്റിൽ നടക്കാം. സോ എനിക്ക് അറ്റ്ലീസ്റ്റ് 12 hours ആണ് എന്റെ എയിം. ഒറ്റ സ്ട്രെച്ച് 12 hours എനിക്ക് ചെയ്യണം ആണ് എന്റെ എയിം.
ക്യാൻസർ ബാധിച്ചാണ് ജോയലിന്റെ മുത്തച്ഛൻ മരണമടഞ്ഞത്. ഇതാണ് ഈ 11-വയസ്സുകാരൻ ഇത്തരത്തിലൊരു പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കാൻ കാരണമായതും.
എന്റെ അപ്പാപ്പ, എന്റെ ഫാമിലിയും എല്ലാവരും ക്യാൻസർ ഉള്ളതാണ്. എന്റെ അപ്പച്ചൻ ക്യാൻസർ കാരണം മരിച്ചു. എന്നിട്ട് ഞാൻ ഓർത്തു, ഒത്തിരി ആൾക്കാരുണ്ട് അവർ കിഡ്സ് ഈവൻ അവർ ക്യാൻസർ ഉള്ളത് ഞാൻ ഒന്നും അറിയില്ല. വെറുതെ പോർ ഇന്നസെന്റ് കിഡ്സ് ആണ് എനിക്ക് തോന്നുന്നത്. സോ അവർക്ക് വേണ്ടിട്ട് വെറുതെ നമ്മൾ നടന്നാ മതി. സോ എന്നിട്ട് എക്സസൈസുമാണ്, നമ്മൾക്ക് ബെനിഫിറ്റുമാണ്. സോ ഞാൻ ഓർത്തു, ഇത് ഭയങ്കര ഒരു നല്ല സാധനമാണ്, ഞാൻ ചെയ്യണം. ഫസ്റ്റ് ഞാൻ ടാർഗറ്റ് ചെയ്തത് $200. പക്ഷെ അമ്മ എന്റെ നമുക്ക് റിക്വസ്റ്റ് ചോദിക്കാം, can you please support me in this endeavor, ഇങ്ങനെ പറയാം. സോ അമ്മ എല്ലാവർക്കും സെൻഡ് ചെയ്തു, അമ്മയ്ക്ക് അറിയുന്ന ആൾക്കാർക്ക്. എന്നിട്ട് അവര് തന്നു ഇഷ്ടംപോലെ. എന്നിട്ട് ഇപ്പൊ എനിക്ക് $270 ആയി.
പൊതുവിൽ ക്യാൻസറിനെ കുറിച്ച് അവബോധം വളർത്തുവാനാണ് ജോയലിന്റെ ശ്രമമെങ്കിൽ, ലുക്കീമിയ അഥവാ രക്താർബുദത്തെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുവാനായി ലുക്കീമിയ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ഷേവിൽ പങ്കെടുക്കുകയാണ് ചില ഓസ്ട്രേലിയൻ മലയാളികൾ. ഒരു ദിവസം 9 പേരെ എന്ന കണക്കിന് 2018 മാത്രം 3,300 പേരെ രക്താർബുദം ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ലുക്കീമിയ ഫൗണ്ടേഷന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ മാരക രോഗത്തെക്കുറിച്ച് അവബോധം വളർത്തുവാനായി ചെറുപ്പം മുതൽ നീട്ടി വളർത്തിയ മുടി കഴുത്തറ്റം മുറിച്ചുകൊണ്ടാണ് മെൽബണിലുള്ള ബീന കൃഷ്ണകുമാർ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ഷേവിൽ പങ്കെടുക്കുന്നത്.
ഞാൻ ചെയ്യുന്നത് ഷേവ് ചെയ്യല്ല, ഞാൻ ചെയ്യുന്നത് അതിന് പകരം മുടി ഷോർട്ട് ആക്കുകയാണ്. എന്റെ ലോങ് ഹെയർ ഷോർട്ട് ആക്കണം. അപ്പൊ എനിക്ക് ഇപ്പോ ഒരു 70 cm ലെങ്ത് മുടിയുണ്ട്. അതിന് ഞാൻ കട്ട് ചെയ്തിട്ട് എബൌ ഷോൾഡർ ലെവലിൽ, അപ്പൊ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു 30 സെന്റിമീറ്ററോളം ലെങ്ത് എനിക്കുണ്ടാവുള്ളൂ. അതാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പല ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. അതായത് ഈ ഫൗണ്ടേഷന്റെ ഫണ്ട് റേസിംഗിന് പല വിധത്തിൽ നമുക്ക് കോൺട്രിബ്യൂഷൻസ് ചെയ്യാം. ഷേവ് ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല. കട്ട് ചെയ്യലാവാം, അല്ലെങ്കിൽ കളർ ചെയ്യലാവാം. ഇപ്പൊ ആണുങ്ങളൊക്കെ ആണെങ്കിൽ അവര് ഒരു സാക്രിഫൈസ് എന്ന പോലെ വാക്സിങ് ട്രൈ ചെയ്തിട്ട് അതിന് ആൾക്കാരെ സ്പോൺസേഴ്സിനെ കിട്ടിയിട്ട് ആ ഫണ്ട് റേസിംഗ് അങ്ങനെ വിധത്തിൽ ചെയ്യാം. സാധാരണ ഇതുവരേക്കും എനിക്ക് ലോങ് ഹെയർ ആണ് നോർമലി ഉണ്ടായിരുന്നത്. ഞാൻ ഷോൾഡറിന്റെ മുകളിൽ വരെ ഇതുവരെ എനിക്ക് അത്രയ്ക്കും ഷോർട്ട് ഒരു ഹെയർ സ്റ്റൈൽ ഇതുവരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു സംതിങ് നമ്മൾ സാക്രിഫൈസ് ചെയ്യുമ്പോഴാണല്ലോ അതിനൊരു മോർ വാല്യൂവും എല്ലാനും വരുന്നത്. അപ്പോൾ എന്റെ ആ ലെങ്ത് ആയിട്ടുള്ള ആ ഹെയറിനെ ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ട് അതിന് ഒരു ചാരിറ്റബിൾ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം എന്നതിലാണ് ഞാൻ കട്ട് ചെയ്യാം ഇത്ര ഷോർട്ട് ആക്കാനായിട്ടൊരു ഡിസിഷനിലേക്ക് എത്തിയത്. ഇക്കൊല്ലത്തെ ഡേറ്റ്സ് അവർ പറഞ്ഞിരിക്കുന്നത് മറ്റ് 14-നും 18-നും ഇടയിൽ മുറിക്കാം എന്നുള്ളതാണ് ടൈം പിരീഡ്. അപ്പൊ ഞാനത് 16-ാം തീയതി ആണ് ചെയ്യുന്നത്. എന്റെ വർക്ക് പ്ലേസിൽ വെച്ചിട്ട് ഞാൻ ചൈൽഡ് കെയർ സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹോൾ സെന്ററിൽ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ചെയ്യാനായിട്ടാണ് എന്റെ പ്ലാന്. അപ്പൊ കുറച്ചും കൂടി അവയർനെസ് കൊടുക്കാനും മറ്റ് ഫാമിലി മെമ്പേഴ്സിനെ കൂടുതൽ ഉൾക്കൊള്ളിക്കാനും കഴിയും എന്നുള്ളൊരു വിചാരത്തിലാണ് ഞാൻ അങ്ങനെ ഒരു പ്ലേസും സമയവും സന്ദർഭവും തിരഞ്ഞെടുത്തത്.
ഇതിനായി മുന്നിട്ടിറങ്ങിയപ്പോൾ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ലഭിച്ച പിന്തുണ അവിശ്വസനീയമായിരുന്നുവെന്ന് ബീന കൃഷ്ണകുമാർ കൂട്ടിച്ചേർക്കുന്നു.
ഫാമിലിയിലെ കുട്ടികളും ഹസ്ബൻഡും നല്ലതായിട്ട് സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും വളരെ നല്ല സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയിരുന്നത്. അതെനിക്ക് സോഫാർ കിട്ടിയിരിക്കുന്ന എമൗണ്ടിൽ നിന്ന് തന്നെ നല്ലൊരു തെളിവാണ്. അത്രയ്ക്കും എനിക്ക് സപ്പോർട്ട് ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും കൊളീഗ്സ് ആയാലും എല്ലാവരും വളരെയധികം സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം എനിക്ക് ഒട്ടും ഉറപ്പുണ്ടായിരുന്നില്ല എനിക്ക് എത്രത്തോളം ഇതിനെപ്പറ്റി ചെയ്യാൻ എത്രത്തോളം കോൺട്രിബ്യൂഷൻ എനിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാനൊരു ചെറിയ എമൗണ്ടിലാണ് ആദ്യം തുടങ്ങിയത്. ഒരു $800 താഴെയാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആദ്യത്തെ ടാർഗറ്റ് ആയിട്ട് വെച്ചത്. പക്ഷേ വിദിൻ ഫ്യൂ ഡേയ്സ് ടൈം അത് പെട്ടെന്ന് മീറ്റ് ചെയ്തു. എനിക്ക് നല്ല തോതിലുള്ള ഒരു റെസ്പോൺസ് എല്ലാവരിൽ നിന്ന് കിട്ടി. ചെറിയ എമൗണ്ട് ആയാലും വലിയ എമൗണ്ട് ആയാലും എല്ലാവരും അവരാൾ കഴിയുന്ന വിധത്തിൽ കോൺട്രിബ്യൂഷൻസ് കിട്ടി. അപ്പൊ ഞാൻ ഓരോ ദിവസം ഇങ്ങനെ നോക്കും. എന്നിട്ട് ഓരോ തവണ പലതവണയായിട്ട് ഞാൻ എന്റെ ടാർഗറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് വെച്ച ടാർഗറ്റ് ആണ് $2,500 എന്നുള്ളത്. ഞാൻ അത് ഓൾറെഡി മീറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്റെ അക്കൗണ്ടിൽ ഇപ്പോ 2,600 എബവ് ആയിട്ടുണ്ട്.
ചിലർ മുടി മുറിച്ചുകൊണ്ടും മറ്റു ചിലർ മുടി കളർ ചെയ്തുകൊണ്ടുമൊക്കെ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ഷേവിൽ പങ്കെടുക്കുമ്പോൾ തലമുടി പൂർണ്ണമായും ഷേവ് ചെയ്ത് മാറ്റിക്കൊണ്ടാണ് മെൽബണിലുള്ള ടെസി തോമസ് ഈ പ്രചാരണ പരിപാടിയിൽ പങ്കാളിയാവുന്നത്.
ഞാൻ മൊണാഷ് മെഡിക്കൽ സെന്ററിൽ ക്ലൈറ്റൺ കാമ്പസിൽ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ 8 പേരുണ്ട്. ഞങ്ങള് March 16 ലുക്കേമിയ ഫൗണ്ടേഷന്റെ ഫണ്ട് റൈസിംഗിന് വേണ്ടിയിട്ട് തലമുടി ഷേവ് ചെയ്യുന്നത്. ലുക്കേമിയ ഫൗണ്ടേഷൻ ഇത് ആക്ച്വലി ഇത് 20-ാമത്തെ വർഷം ഇത് ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് ക്യാൻസർ റിസർച്ച് ഏരിയയിലാണ്. അപ്പൊ ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിപ്പോ 2.5 വർഷമായി. ഞാൻ ഇവിടെ വന്നപ്പം തൊട്ട് അതിന് മുമ്പ് ഞാൻ ക്യാൻസർ ഏരിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യണമെന്ന് പല പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായില്ല. ഇപ്രാവശ്യം അത് ചെയ്യാമെന്ന് തീരുമാനിച്ചു.
ഓക്കെ, പല ഓപ്ഷൻസ് ലുക്കേമിയ ഫൗണ്ടേഷൻ പറയുന്നുണ്ട് വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ഷേവ് എന്ന ഈ ഇനിഷ്യേറ്റീവിനായി. അതായത് വേണമെങ്കിൽ മുടി കട്ട് ചെയ്യാം, കട്ട് ചെയ്യുന്നവരുണ്ട്, അതുപോലെ കളർ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രമായി ഷേവ് ചെയ്യുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് പക്ഷേ ടെസി പൂർണ്ണമായും മുടി ഷേവ് ചെയ്യാം അല്ലെങ്കിൽ മുട്ട അടിക്കാമെന്ന് തീരുമാനിക്കാൻ കാരണം?
ഞാൻ 1996 തൊട്ടാണ് ക്യാൻസർ ഏരിയയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ തൊട്ട് ഞാൻ കാണുന്നുണ്ട് പേഷ്യൻസ് ക്യാൻസർ ട്രീറ്റ്മെന്റ് കിട്ടുമ്പം പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ തലമുടി പൊഴിയുന്നത്. അതുപോലെ തന്നെ ഞാൻ നാട്ടിൽ പോകുമ്പം അയൽവക്കത്തുള്ളവരോ ഫ്രണ്ട്സോ ഫാമിലിയോ നമ്മൾ അറിയുന്ന ആരെങ്കിലും ക്യാൻസർ ട്രീറ്റ്മെന്റ് കിട്ടിയിട്ട് മുടിയൊക്കെ പൊഴിഞ്ഞു പോയിട്ട് വീട്ടിൽ നിന്ന് പുറത്തൊക്കെ പോകാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിനൊരു അവയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് മുടി എന്ന് പറഞ്ഞാൽ അതൊരു ക്രൗണിങ് ഗ്ലോറിയാ. അപ്പൊ അത് നമുക്ക് എങ്ങനെ വേണേലും ഡ്രസ് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാർക്ക് നല്ല കറുത്ത് ചുരുണ്ട് വെളിച്ചിനൊക്കെ തൂത്ത് നല്ല തിളങ്ങുന്ന മുടിയുള്ളത് അത് പോകുമ്പം അതൊരു മോസ്റ്റ് ഹംബ്ലിങ് എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ആ ഒരു എന്ന് പറയുന്നത് നമുക്ക് പൈസ ഡൊണേറ്റ് ചെയ്യാം, നമുക്ക് പല തരത്തില് ഷേവിങ് കുറച്ച് മുറിക്കാം, അല്ലെങ്കിൽ പകുതി മുറിക്കാം, എന്തെങ്കിലും കളർ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് രണ്ട് ഫ്രണ്ട്സ് ഈ ട്രീറ്റ്മെന്റിൽ കൂടി കഴിഞ്ഞു പോയി കഴിഞ്ഞ പല വർഷങ്ങളായിട്ട്. ഒരാൾ ഇപ്പോഴും ഫൈറ്റ് ചെയ്യുന്നു, ഒരാൾ കംപ്ലീറ്റ് ക്യൂർ ആയി. പിന്നെ എന്റെ പേഷ്യൻസ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെയുള്ള ചില ഓർമ്മകളൊക്കെ എനിക്കുണ്ട്. അപ്പം അവര് സിറ്റുവേഷൻ കൂടെ കടന്നു പോകുമ്പോൾ ഉള്ള ആ ഒരു ബുദ്ധിമുട്ട്, ഫാമിലി ഫ്രണ്ട്സ് അവർക്കുള്ള ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ പോലും എന്റെ കൾച്ചറിൽ നിന്ന് വരുമ്പം എനിക്കതിനുള്ള ധൈര്യമില്ല അത് ചെയ്യാനായിട്ട്. പക്ഷേ ഇറ്റ്സ് എ ഡിസിഷൻ, മോസ്റ്റ് ഹംബിൾ ഡിസിഷൻ ഫ്രം മൈ പാർട്ട് ദാറ്റ് ഇങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് അത് ചെയ്ത് ഫണ്ട് റൈസിങ് ഇറ്റ് വിൽ ഹെൽപ് ദം. കാരണം നമ്മുടെ മുടി മുറിച്ചു കഴിഞ്ഞാൽ 20 സെന്റിമീറ്റർ കൂടുതലുള്ള മുടി അവരത് വിഗിന് വേണ്ടിയിട്ട് അവർക്ക് ഉപയോഗിക്കാതെ.
ഓക്കെ, ഇപ്പോ എന്തായാലും 16-ാം തീയതി മുടി ഷേവ് ചെയ്യാൻ പോവുകയാണ്. അപ്പം പൂർണ്ണമായും ടെസ്സിയുടെ ഫിസിക്കൽ അപ്പിയറൻസ് തന്നെ മാറാൻ പോവുകയാണ്. മനസ്സിൽ എങ്ങനെയാണ്, ഇതിനെ കുറിച്ച് ആലോചിക്കുമ്പോ എങ്ങനെയാണ്, പേടിയാണോ എക്സൈറ്റ്മെന്റ് ആണോ, എന്താ ഉള്ളേ?
എക്സൈറ്റ്മെന്റ് ഉണ്ട്, പേടിയുണ്ട് അറ്റ് ദി സെയിം ടൈം. കാരണം നമ്മൾ ഈ മുടി മുറിച്ച് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ, ഷേവ് ചെയ്ത് കഴിയുമ്പം കണ്ണാടി നോക്കുമ്പോൾ ഞാൻ എങ്ങനെ എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് ഇതുവരെയും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഞാനത് കാണുമെന്ന് ഇറ്റ്സ് ഓക്കെ എന്ന് ചിന്തിക്കാൻ മാത്രമുള്ള ഒരു ലെവലിൽ ഞാൻ എത്തിയിട്ടില്ല. എന്നാൽ പോലും എനിക്കറിയാം ഞാനിത് ചെയ്യുമെന്ന്. അത് അത് കഴിയുമ്പോഴേക്കുള്ള കാര്യങ്ങളല്ലേ. പക്ഷെങ്കിൽ വെരി എക്സൈറ്റഡ് ആൻഡ് വെരി നെർവസ് അബൌട്ട് ഇറ്റ്.
ഓക്കെ, കൊള്ളാം. കുടുംബത്തിൽ നിന്ന് എത്രത്തോളം പിന്തുണ നൽകുന്നുണ്ട് ഇതിനായി?
എന്റെ മക്കളോട് ഇത് എന്റെ അമ്മയോട് ഇത് പറഞ്ഞപ്പം, കഴിഞ്ഞ മാസം ഞാൻ നാട്ടിലായിരുന്നു, എന്റെ അമ്മ അമ്മയെ കാണാൻ പോയായിരുന്നു. അമ്മയോട് ഇത് പറഞ്ഞപ്പോ അമ്മ കരഞ്ഞു, അമ്മയ്ക്ക് വിഷമായത്. പിന്നെ ഞാനത് അവിടെ വെച്ച് നിർത്തി. എന്റെ മക്കളോട് പറഞ്ഞപ്പം മൂത്ത ആളുകൾ പറഞ്ഞു, മമ്മി അതെങ്ങനെ മമ്മി? പക്ഷെ രണ്ടുപേരും, മക്കൾ രണ്ടുപേരും സപ്പോർട്ടീവ് ആണ്. അവരവരുടെ ഫ്രണ്ട്സിനെ കൊണ്ടും ഡൊണേറ്റ് ചെയ്യിക്കുന്നുണ്ട്, അവരും ഡൊണേറ്റ് ചെയ്തു. They are very supportive. ഇത് എന്റെ ഡിസിഷൻ ആണ്, ബിക്കോസ് ദേ നോ ദാറ്റ് ഐ എം ഇൻ ദിസ് ഫീൽഡ് ഫോർ സോ ലോങ് വർക്കിംഗ് വിത്ത് ക്യാൻസർ പേഷ്യൻസ്. അപ്പം അവർക്കറിയാം ഇത് അമ്മയ്ക്ക് ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അമ്മയ്ക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അവര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരുടെ ഫ്രണ്ട്സും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
തീർച്ചയായിട്ടും. ഇതിപ്പോ എന്തായാലും ഒരു ഫണ്ട് റൈസിംഗ് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി കൂടെയാണല്ലോ ടെസി മുടി ഷേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ടെസിയുടെ ടാർഗറ്റ്?
എന്റെ ടാർഗറ്റ് $1,000 ആണ്. അത് ഓൾറെഡി കവർ ചെയ്തു ഞങ്ങള്. പക്ഷെ നമുക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ എന്റെ ഫൈനാൻഷ്യൽ ഇയർ വരെയും ഡൊണേറ്റ് ചെയ്യാം.
March 16 തലമുടി ഷേവ് ചെയ്ത് മാറ്റിയ ശേഷവും ടെസി തോമസ് SBS മലയാളത്തോട് അനുഭവം പങ്കുവച്ചു.
മുട്ട അടിച്ചപ്പം അപ്പൊ എല്ലാരും എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, അവർക്ക് ചീർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് അതൊരു വളരെ വലിയ സപ്പോർട്ടാ. പക്ഷെങ്കിൽ ഞാൻ എനിക്ക് കണ്ണാടി നോക്കാൻ പേടിയായിരുന്നു. ഞാൻ ലിഫ്റ്റ് കയറി മോളി വന്നപ്പോ ഞാൻ ഇങ്ങനെ കണ്ണാടി നോക്കണോ വേണ്ടോ അതിനകത്ത് നമുക്ക് അറിയാലോ. അപ്പൊ ഞാൻ തല പൊലിച്ച് പിടിച്ചു നിന്നിരുന്നു. അപ്പൊ ഇത് ഇറങ്ങിയപ്പോ ഇങ്ങനെ ഒരു പീക്ക് ഞാൻ നോക്കിയപ്പോ ഞാൻ ഓ ഞാൻ അറിയാതെ പറഞ്ഞു, എന്റെ ദൈവമേ വാട്ട് ഡിഡ് ഐ ഡു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇനി കണ്ണാടി നോക്കത്തില്ല, വീട്ടിൽ ചെന്നിട്ടേ നോക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം എന്റെ ഫോട്ടോ ഒക്കെ കൂട്ടുകാരൊക്കെ ഇഷ്ടംപോലെ എടുത്തായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ ഞാൻ പതുക്കെ പോയി കണ്ണാടി നോക്കാന്ന് വിചാരിച്ചു. ഞാൻ റൂമിൽ പോയി കണ്ണാടി നോക്കിയപ്പം ആണോ ഇറ്റ്സ് ലൈക്ക് ഐ ഫെൽറ്റ് പീസ്, ലോട്സ് ഓഫ് പീസ് ഇൻ മൈ ഹാർട്ട് വെൻ ഐ സീ മൈസെൽഫ് ഇൻ ദ മിറർ. കാരണം അതുവരെ ആ ചെയ്യുന്നത് വരെ നമുക്ക് അറിയത്തില്ല എന്തുവാ അത് കഴിഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ കാണുമ്പോൾ ഉള്ളെന്നുള്ളൊരു ഇത്. മുടിയൊക്കെ പോയപ്പം മനസ്സിനൊരു ഒത്തിരി ഒരു ആശ്വാസം. കാരണം അറിയത്തില്ല എനിക്ക് മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോ എന്റെ തല എങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഈ ചുളുങ്ങിയാണോ ഷേപ്പ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ പുറകിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്തു തന്നെ എന്റെ കൂട്ടുകാര്. അപ്പൊ കണ്ടപ്പോ ഐ വാസ് റിയലി ഹാപ്പി. എനിക്ക് നല്ല വട്ടത്തിലുള്ള ഉരുണ്ട തലയാണ്, ഷേപ്പാണ്, കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി.